لكم الطيبات وما علمتم من الجوارح مكلبين تعلمونهن مما علمكم الله فكلوا مما أمسكنا عليكم واذكروا اسم الله عليه واتقوا الله إن الله سريع الحساب. صدق الله العظيم. يسألونك سأل അവൻ ചോദിച്ചു യസ് അലു അവൻ ചോദിക്കും യസ് അലൂന അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ ചോദിക്കും ക താങ്കളോട് മാതാ എന്തൊന്നാണ് എന്താണ് ഹലാലാക്കപ്പെട്ടത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ എന്താ അർത്ഥം കച്ചവടം ഹലാലാക്കി പലിശ നിരോധിച്ചു നിഷിദ്ധമാക്കി അപ്പം അഹല്ല അവൻ ഹലാലാക്കി ഹലാലാക്കപ്പെട്ടു ഹലാലാക്കപ്പെട്ടത് എന്തൊക്കെയാണ് എന്ന് അവർ താങ്കളോട് ചോദിക്കുക അല്ലെ അപ്പം സഅല യസ്അലു യസ്അലല്ല സൽ 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 ബനി ഇസ്രായീല ഇസ്രായേലികളോട് ചോദിക്കുക കാരണം എന്താണ് ഈ സഅല എന്ന വാക്കിൽ എത്ര അക്ഷരങ്ങളാണ് മൂന്ന് അക്ഷരങ്ങൾ അതിൽ രണ്ടാമത്തെ അക്ഷരം എന്താണ് ഐനോ ഇങ്ങനെയാണ് കളനെ പിടിക്കുക ഇത് ചിലതൊന്നും തിരിയാത്തത് രണ്ടിന്റെയും തോന്നുന്നത് താങ്ങോതു സഅല ഹംസയാണ് അപ്പം അത് എന്താണ് അറബിയിലെ ഗ്രീക്ക് ലെറ്റർ ആണ് വവൽസ് ഹില്ലത്ത് ഹില്ലത്ത് എന്ന് പറഞ്ഞ രോഗം എന്ന് പറഞ്ഞു ഹില്ലത്ത് എന്ന് പറഞ്ഞ രോഗം കമിൻ സഹീഹിൻ മാത്തമിൻ വൈരി ഹില്ലത്തിൻ وكم من سقيم عاش مدى التهري كم كم ورجا من صحيح ആരോഗ്യം ഉള്ളവർ സഹ മാത മരിച്ചു മിൻ ഗൈരി ഇല്ലത്തിൻ ഒരു രോഗവുമില്ലാതെ വക്കം മിൻ സഖീമിൻ സഖീം എന്ന് പറഞ്ഞ രോഗി ആശ ജീവിച്ചു ഹീനമിന ദഹരി അല്ലെങ്കിൽ മദദ്ദഹരി കാല കുറെ കാലം ഇവിടെ അപ്പം എല്ലത്തിന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ രോഗിയായ ഹർഫ് ദ സിക്ക് മാൻ ഓഫ് യൂറോപ്പ് അതാരാണ് സിക്ക് നേഷൻ ഓഫ് യൂറോപ്പ് ആരാണ് തുർക്കി യൂറോപ്പിലുള്ള ഒരു മുസ്ലിം രാജ്യമാണ് അത് എന്ത് സിക്ക് അപ്പം ഇന്നത്തിന്റെ അർഫ് അല്ല സഅല യസ്അലു സൽ സൽ പിന്നെ ചോദ്യത്തിൽ എന്താ പറയാ സുആൽ സുആൽ അലിഫാണത് സുആൽ ചോദ്യകർത്താവ് സായിൽ ഒരായത്ത് ആൻ പറയരുത് സഅല സഅല ഓരോ ആയത്ത് സായിലിന്റെ ഒരു ആയത്ത് അമ്മ സായില ഫല തൻഹ ചോദിക്കുന്നവനെ നീ ആട്ടരുത്. അപ്പോ സൽ സായില് സുആലും പിന്നെ മസ്ഊല് ചോദിക്കപ്പെടുന്ന ആള്, ചോദിക്കപ്പെടുന്ന ആള് എന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ആള്, അതുകൊണ്ടാണ് മസൂൽ മാഫി എന്ന് പറയുന്നത്. മസൂൽ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് മസൂൽ മാഫി എന്ന് പറയുന്നത് ഉത്തരവാദപ്പെട്ട ആള് ഇവിടെ ഇല്ല എന്നുള്ള അർത്ഥം. അപ്പൊ ഉദാഹരണത്തിന് അതുപോലെ തന്നെയാണ് കാല. കാല എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരമാണ്, എത്രയാണ്? രണ്ടല്ലേ എന്നല്ല, എന്നോടല്ല ചോദിക്കേണ്ടത്, ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. എത്ര അക്ഷരമാണ് കാലയിലെ? മൂന്ന്. ഏതെല്ലാണ്? കാഫ് അലിഫ് ലാമ. അപ്പം കാല യഖൂലു ഖുൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അപ്പൊ കാല യഖൂലു ഖുൽ, പിന്നെ ഖാഇൽ, പിന്നെ വാക്കിന് എന്താ പറയാ, ഖൗല്. അത് വരുന്ന ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോ ഈ വീക്ക് ലെറ്റർ തട്ടിപ്പോവും. അങ്ങനെയാണ് സെൽ എന്ന് പറയുമ്പോഴും കുൽ എന്ന് പറയുമ്പോഴും ഹിഫ് ഹിഫ് എന്നാണ് ഹിഫ്. നീ ഭയപ്പെടുക ഹിഫ്. ഖാഫ യഖാഫു ഖഫ, അത് ഖഫഫയാണ്. ഖഫഫ യുഖഫിഫു തഖ്ഫീഫ് ഖഫ്ഫിഫ് തഖ്ഫീഫു സുറഹ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ യെസ് അനീനക്ക നബിയെ അവർ താങ്കളോട് ചോദിക്കുന്നു, മാതാ ഉഹില്ല ഉഹില്ല ഹലാലാക്കപ്പെട്ടത് ലഹും അവർക്ക്. അതൊന്ന് ആ ഫോം ഫുള്ളായിട്ട് പറഞ്ഞാട്ടെ, ലഹു ലഹു ലക്ക ലക്കു ലീ ലന പിന്നെ അവൾ ലഹ ലഹുന്ന ലക്ക് ലക്കുന്ന ലീ ലന. അപ്പം ലഹു എന്ന് പറയുമ്പോൾ അവന് അവിടെയും ഇന്നെന്നുള്ള ലീന്റെ ഒരു ഇതാണത്, അവിടെ ലീ നമ്മൾ പറഞ്ഞില്ലേ. അപ്പം മാതാ ഉഹില്ലലഹും ഖുൽ പറയുക, താങ്കൾ പറയുക, ഉഹില്ലലക്കും ഉഹില്ല എന്താണ് ശരിക്കും വ്യക്തം. ഈ ഇതിൽ ഓരോ അക്ഷരവും ശരിക്കും ക്ലിയർ ആവണം. ഹലാലാക്കപ്പെട്ടിരിക്കുന്നു ആർക്ക്? ലക്കും. ലക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് വടിയെടുത്തിട്ട് അടിക്കുവേ. ലക്കും നിങ്ങൾക്ക് അത്തയ്യിബാത്തു നല്ലത് വിശിഷ്ടമായത്. രണ്ട് ഇതുണ്ട്. ഒന്ന് പാപ പാപ, മറ്റൊന്ന് താപ. ഒന്ന് വലിയ പോ പോ, പാപ എന്ന് പറഞ്ഞാൽ അവൻ നന്നായി വിശിഷ്ടമായി എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിൽ നിന്നാണ് തയ്യിബ് വിശിഷ്ടമായത്. അതിന്റെ ബഹുവചനം എന്താണ്? തയ്യിബ്. അത്തയ്യിബൂന ലി തയ്യിബാത്തി, അത്തയ്യിബൂന ലി തയ്യിബാത്തി എന്ന് പറഞ്ഞാൽ എന്താ? അതെ, നമ്മൾ ചെറിയ വാശി പറഞ്ഞ വിശിഷ്ടം നല്ല പറഞ്ഞിട്ട് നാവിന് കുഴച്ചിൽ വരുന്നതിന് നല്ലത് നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്ക്, നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്ക്. ഹാപ്പി ഫാമിലി വേണമെങ്കിൽ എങ്ങനെ വേണം? നല്ല പുരുഷന്മാര് നല്ല സ്ത്രീകൾക്ക്, നല്ല സ്ത്രീകള് നല്ല പുരുഷന്മാർക്ക് എന്നുള്ളത്. അവിടെ കുഫു ഉക്കുക എന്നുള്ളത്. അപ്പൊ തയ്യിബ് തയ്യിബൂൻ തയ്യിബത്ത് തയ്യിബ കലിമത്തും തയ്യിബത്തും നല്ല വിശിഷ്ട വാക്ക്. അവിടെ വിശിഷ്ടം എന്ന് പറയാം. ഏതുപോലെയാണ് കലിമത്തും തയ്യിബത്ത്? ശജറത്തിൻ തയ്യിബത്തിൻ. ശജറത്ത് എന്ന് പറഞ്ഞാൽ വൃക്ഷം പോലെയാണ്. ശജറത്തിൻ തയ്യിബത്തിൻ ഒരു നല്ല വൃക്ഷം പോലെയാണ്. അസലുഹ സാബിത്തു അസല് അതിന്റെ ഒറിജിൻ റൂട്ട്. സാബിത്ത് സാബിത്ത് എന്ന് പറഞ്ഞാൽ മസ്ബൂത്ത്. മസ്ബൂത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നുള്ളത്. ശാശ്വതമെന്നൊന്ന് ഫറൽ ബ്രാഞ്ച് ശാഖകൾ ഫിസ്സമാ ആകാശങ്ങളിൽ മാനമൂട്ട നിറഞ്ഞു നിൽക്കുന്ന ശാഖോപശാഖകളായി പിരിഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷം. അതിന്റെ പ്രത്യേകത എന്താണ്? തുപ്പി അത് നൽകുന്നു അതിന്റെ പഴങ്ങളെ. കുല്ലഹീൻ എല്ലാ സമയത്തും. അപ്പൊ ഒരു യഥാർത്ഥ മുസ്ലിം ഒരു വിശിഷ്ട വൃക്ഷത്തം പോലെ ആയിരിക്കണം. വൃക്ഷത്തിന്റെ ഒരു പ്രത്യേകത എന്താ? അതിനെ കല്ലെടുത്തെറിഞ്ഞാലും അതെന്ത് നൽകും? മധുരമുള്ള മാങ്ങ നൽകും. അതുപോലെ ആയിരിക്കണം ഒരു മുസ്ലിം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അതാ പറയുന്നത്. അതെന്നും തണലും നല്ല മധുര ഫലങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. അത് തണലായിരിക്കുന്ന സമൂഹത്തിന് ഒന്നാകെ ആ തണലായിരിക്കും ആ വിശിഷ്ട വൃക്ഷത്തിന്റെ ഉപമയാക്കിയ ആ മുസ്ലിം. പിന്നെ അതാണോ നമ്മൾ? അല്ല എന്ന് 100% നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം. അപ്പൊ ഇവിടെ പാപ, അതേസമയം ഈ താപ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പശ്ചാത്തലം. ശരിക്കും പറഞ്ഞാൽ മടങ്ങി, അവൻ മടങ്ങി എന്നാണ്. ഇവിടെ ഈ താപ യതൂബു തൗബ തായിബ് തൗവാബ് ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്നു. തൗവാബ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം മടങ്ങുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിവിടെ അള്ളാഹു അടിമയിലേക്ക് മടങ്ങുക അല്ലെങ്കിൽ അടിമ ഉടമയിലേക്ക് മടങ്ങുക, ഉടമ അടിമയിലേക്ക് മടങ്ങുക, ഇത് രണ്ടിനും പറയും. ഇങ്ങനെയാണ് അടിമ ഉടമയിലേക്ക് മടങ്ങുന്നതിനും ഉടമ അടിമയിലേക്ക് മടങ്ങുക. അതാണ് പലപ്പോഴും ഖുർആനിൽ ഫതാബ് അള്ളാഹു അള്ളാഹു പൊറത്തു കൊടുത്തു നമ്മൾ പറയും. അള്ളാഹു പശ്ചാത്തലിക്കില്ലല്ലോ. ഒരു അടിമയാവുമ്പോ അടിമ പശ്ചാത്താപം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അടിമ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഈ അടിമ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഫലിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആ സന്തോഷത്തെ ഇതാക്കുന്ന ഒരു ഉപമ എന്താണത്? അതെ പറഞ്ഞ നിങ്ങളെ ഭാഷയിൽ തന്നെ പറഞ്ഞു. നടന്ന് നടന്ന് മരുഭൂമിയിൽ ഒട്ടകക്കൂട്ടങ്ങൾ കൈമോശം വന്ന സഞ്ചാരിയെപ്പോലെ എന്ന് പറയും പോലെ മരുഭൂമിയിൽ ഒരാളുടെ ഒട്ടകം നഷ്ടപ്പെട്ടു. ആ ഒട്ടകത്തിന്റെ മേലെ ആണ് അയാളുടെ ഭക്ഷണവും കാശും എല്ലാം അതിലാ ഉള്ളത്. അത് നഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങേയറ്റം വിഷമനായിക്കൊണ്ട് ഒരു വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങി ഉറക്കം എത്തിയപ്പം ഈ ഒട്ടകമുണ്ട് മുമ്പിൽ നിൽക്കുന്ന സാധനങ്ങളുമൊക്കെ ആയിട്ട്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഒട്ടകത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണ്. ശരിക്കും അയാൾ പറയാൻ ഉദ്ദേശിച്ചത് പഠിച്ചവനെ നീ എന്റെ ഉടമയും ഞാൻ നിന്റെ അടിമയുമാണ്. പക്ഷെ ആ സന്തോഷം കൊണ്ട് അയാൾ എന്ത് പറഞ്ഞുപോയി? നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയും. അപ്പൊ ആ മനുഷ്യനുള്ള ഒരു സന്തോഷം എത്രമാത്രം വലുതാണോ ആ ഒട്ടകത്തെ കിട്ടിയപ്പോ. അതുപോലെയാണ് ഒരു വഴിതെറ്റ് നടന്ന ഒരടിമ ഖേദിച്ചു മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന് ആ അടിമയോടുള്ള സ്നേഹവും സന്തോഷവും. അപ്പൊ താബ എന്ന് പറഞ്ഞാൽ അള്ളാഹു മനുഷ്യനിലേക്ക് മടങ്ങുമ്പോൾ തൗബ സ്വീകരിച്ചു, മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ തൗബ ചെയ്തു. ആ വ്യത്യാസം നമ്മൾ ഖുർആനിലെ രണ്ടർത്ഥത്തിലും ഈ താബ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഉഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. അത്തയ്യിബാത്തു, നല്ല സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മളോട് നേരത്തെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, എന്ത് ശവം പാടില്ല, കള്ള് മദ്യം, ഇത് ഉഹില്ല ലക്കും ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിലൊന്നും പെടാത്തതും പൊതുവെ മനുഷ്യപ്രകൃതി ഇഷ്ടപ്പെടാത്തതും ആയ എല്ലാം വിശിഷ്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനോട് ചോദിച്ചത് ഇതുവരെ നിങ്ങൾ എണ്ണിപ്പറഞ്ഞതൊക്കെ പറഞ്ഞു, എന്താ ഹറാമാക്കി എണ്ണി പറഞ്ഞു, എന്തല്ലെന്ന് പറഞ്ഞു, പിന്നെ മെയ്ത്ത് ശവാണ് പറഞ്ഞു, രക്തം എന്ന് പറഞ്ഞു, പന്നി എന്ന് പറഞ്ഞു, ഇങ്ങനെ എണ്ണി 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 പറഞ്ഞു. ഇവിടെ പോയിട്ട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്, വിശിഷ്ടമായതെല്ലാം. ഇതിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഖുർആനിൽ നിഷിദ്ധമായത് മാത്രമാണ് എണ്ണി പറഞ്ഞിട്ടുള്ളത്. നിഷിദ്ധമായത് എണ്ണി പറഞ്ഞു, കാരണം എന്താ, അത് എണ്ണിയാ തീരും. അതേസമയം അനുവദനീയമായത് എണ്ണി പറഞ്ഞിട്ടില്ല, അത് കാരണം എന്താ, എണ്ണി തീർക്കാൻ കഴിയില്ല. ഇത് അങ്ങനെ വരുന്ന ഒരായത്ത് ആർക്കെന്ന് പറയാൻ പറ്റും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. എന്താണ് അത് പറഞ്ഞിട്ടെ, അർബക്കാരുടെ അവസാനത്തെ അല്ല ആയത്ത് പറഞ്ഞാൽ മതി. നമ്മളെ എം എം അക്ബർ പറയും പോലെ ഇന്ന ആയത്ത് ഇത്ര എന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ടുപോയിട്ടില്ല. ഹദ്ദ എന്ന് പറഞ്ഞാല് അവൻ എണ്ണി എന്നാണ്. ഈ നിന്നാണ് ഹദ്ദാദ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ എന്താ, മീറ്റർ റീഡർ ഉണ്ടല്ലോ ഹദ്ദാദ്. നമ്മൾ ഇലക്ട്രിസിറ്റിന്റെ എണ്ണുന്നവനാണ് അത് മൂപ്പര്, അത് എണ്ണീറ്റ് തന്നെയാണല്ലോ. അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഈ യഹസ്വാ എണ്ണിത്തിട്ടപ്പെടുത്തൽ, അതിൽ നിന്നാണ് യഹസ്വാ. എന്താണ് യഹസ്വാ എന്ന് പറഞ്ഞാൽ, അധികം ആളും ഉപയോഗിക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. യഹസ്വാ സ്റ്റാറ്റിസ്റ്റിക്സിന് യഹസ്വാ എന്നാ പറയും, യഹസ്വാ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഉദാഹരണത്തിന് ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും ഓ ബനാത്തുക്കും, എന്താ അതിന്റെ അർത്ഥം, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കും ആര്, നിങ്ങളുടെ മാതാക്കൾ, ഓ ബനാത്തുക്കും നിങ്ങളുടെ പെൺമക്കൾ. അപ്പൊ ഇവിടെ ഭൂമിയിലുള്ള ഈ പറഞ്ഞ ഹറാമാക്കിയിട്ട് ഖുർആൻ എണ്ണിപ്പറഞ്ഞ ഈ വിഭാഗത്തെ പിന്നെ ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള മുഴുവൻ സ്ത്രീകളും നിങ്ങൾക്ക് ഹലാലാണ്. അപ്പം അറക്കര ബീവിയെ വേണമെങ്കിൽ നിനക്ക് കെട്ടാം, പക്ഷേ കാര്യം എന്താണ്, അറക്കര ബീവിയെ കെട്ടാൻ അരസമ്മതം. അരസമ്മതം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, പക്ഷെ ബീവിക്ക് ഇഷ്ടമല്ല. അപ്പം അള്ളാഹുവിന്റെ ഇതിൽ അത് ഹറാമാണ്, ഹലാലാണ്, പക്ഷെ അതിന് മറ്റു കാര്യങ്ങൾ ഒത്തുവരണം. അപ്പം ഈ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ. മൊത്തത്തിൽ എല്ലാം പൊതുവെ മൊത്തത്തിൽ എല്ലാം ഹലാലാണ്. ഏതൊഴിച്ച് ഹറാമാണ് എന്ന് വ്യക്തമായി പറഞ്ഞതൊഴിച്ച് ബാക്കിയെല്ലാം ഹലാലാണ്. പക്ഷെ അതിൽ ചിലത് പിന്നെ ചില മനുഷ്യ പ്രകൃതിക്ക് ചിലത് ഇഷ്ടപ്പെടില്ല, അത് അതിന്റെ പേരിൽ സ്വയം അതിനെ ഹറാമാക്കുന്നതാണ്. അപ്പം ഒരാളെ നമുക്ക് ഇന്നതേ തിന്നാൻ പാടുള്ളൂ, ഇന്നതേ തിന്നരുത് എന്നൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. വ്യക്തമായിട്ട് ഖുർആനും ഹദീസും നിഷിദ്ധമാക്കിയത് ഒഴിച്ചു. അവിടെ ലോജിക്കിന് ഒരു ഇതുമില്ല. എന്തുകൊണ്ട് ഹലാലാക്കി, എന്തുകൊണ്ട് ഹറാമാക്കി എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതുപോലെ ചിലപ്പം ഈ പന്നി മാംസം ഹലാലാക്കിയ ഹറാമാക്കിയത് ഇന്ന ഇന്ന കാരണങ്ങളൊക്കെ ഓരോരുത്തർ എണ്ണി പറയുന്നു. പക്ഷെ അതിന്റെ ഇടക്ക് അവർ കൗണ്ടർ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇരുന്നു പോവും. നമ്മളിത് ഇതെന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് പറഞ്ഞു അള്ളാഹ് ഹറാമാക്കി, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, വേറെ അതിന്റെ മുകളിൽ യോജിക്കൊന്നുമില്ല. ഒമാ അല്ലംതും ഹലിമ, ഹലിമ എന്ന് പറഞ്ഞാൽ അവൻ അറിഞ്ഞു. അലിമ യഅലമു യഅലം ആലിമു മാലൂം, മാഫി മാലൂം, അതാണത്. മാഫി മാലൂം അപ്പറിയുന്നതിന്റെ യഥാർത്ഥ പ്രയോഗം എങ്ങനെയാണ്? മാലൂം, അറിയപ്പെട്ടത്. ആലിം അറിഞ്ഞവൻ, മാലൂം അറിയപ്പെട്ടവൻ. അപ്പം അലിമ അത് പറഞ്ഞു. ഇനി പിന്നുള്ളത് അല്ലമയാണ്. അല്ലമ, അല്ലമ എന്ന് പറഞ്ഞ അറിയിപ്പിച്ചു, അതാണ് അതിന്റെ ശരിയായ ഇത്. അറിയിപ്പിച്ചു അല്ലല്ല, അറിയിപ്പിച്ചു എന്ന് പറഞ്ഞ മസീദ് പഠിപ്പിച്ചു എന്നുള്ളതാ. അറിയിപ്പിക്കുക എന്ന് പറഞ്ഞ നമ്മളെ കൂവണ്ണൻ അരിയും നമ്മൾക്ക് അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പഠിപ്പിച്ചു എന്നുള്ളതാണ് മലയാളത്തിൽ വരുമ്പോ. അല്ലമ ഒരായത്ത് അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പിന്നെ പറഞ്ഞു ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക അൽഅക്റമു അല്ലദീ അല്ലമ ബിൽ ഖലം വഅല്ലമൽ ഇൻസാന മാലം യഅലം. മാലം യാലം, മാലായാലം, മാലായാലം അറിയാത്ത ഒന്നാണ്. യാലമോ അറിയും, ലായാലമോ അറിയുകയില്ല. മാ ലായാലമോ അറിയാത്ത ഒന്ന്, അതാ ഒരു മലയാളം. മൽബാരി പറഞ്ഞു കൊടുക്കുന്നത് മാലായാലം എന്ന് പറഞ്ഞാലാണ്, അറിയാത്ത ഒന്നാണ് മലയാളം എന്ന് പറഞ്ഞു. അപ്പം അല്ലമ അവൻ പഠിപ്പിച്ചു, യുഅല്ലിമു അവൻ പഠിപ്പിക്കും, അല്ലിം നീ പഠിപ്പിക്ക്, മുഅല്ലിം പഠിപ്പിക്കുന്നവൻ, തഅലീമു പഠനം അതിൽ നിന്ന് വസാറത്ത് തർബിയ വതഅലീം. പിന്നെ പള്ളിയിലൊക്കെ തബ്ലീഗുകാർ വന്നിട്ട് ഒന്നിക്ക് ബയാന് അല്ലെങ്കിൽ തഅലീം ഉണ്ടെന്ന് പറയുന്നില്ലേ, അത് ഈ തഅലീമാണ് പഠനം. അതെ അതെ, തഅലീം പഠിപ്പിക്കുന്ന അതും. അപ്പൊ അത് അല്ലമ യുഅല്ലിമു തഅലീം ഫഹുവ മുഅല്ലിം, മുഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒമാ അല്ലംതും. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങൾ പഠിപ്പിച്ച ഒന്ന് അല്ലമ അല്ലമ അല്ലമു അല്ലംത അല്ലമത് അല്ലംന അല്ലംത അല്ലംതും, നിങ്ങൾ പഠിപ്പിച്ചതിന് മിനൽ ജവാരിഹ, ജവാരിഹ എന്ന് പറഞ്ഞ വേട്ട മൃഗങ്ങൾ എന്നാണ്. വേട്ട മൃഗങ്ങൾ അതിൽ പെടുന്നതാണ് നായ, പിന്നെ ചെറിയ കുറുനരി, പ്രാപ്പിടിയൻ, മുയലിനെ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്പിടിയൻ ഉണ്ടല്ലോ അത്, അതുപോലെ കുറെ ജീവികളുണ്ട്. മിനൽ ജവാരിഹി മുകല്ലിബീന, കൽബു എന്ന് പറഞ്ഞെന്താ നായ, കല്ലബ എന്ന് പറഞ്ഞാല് ടൈം ചെയ്യുന്നതിനാണ് പറയാം. കല്ലബ കല്ലബ യുകല്ലിബു തക്ലീബ് ഫഹുവ മുകല്ലിബ്. ഉദാഹരണത്തിന് വേറൊന്ന് കല്ലഫ യുകല്ലിഫു തക്ലീഫ് മുകല്ലിഫ് മുകല്ലം. കല്ലഫ എന്ന് പറഞ്ഞാൽ എന്താ വാജിബ് തക്ലീഫ്, വാജിബ് തക്ലീഫ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പ്രയാസം. അതുകൊണ്ട് നമ്മളെല്ലാം ആരാണ്? മുകല്ലഫ, നമ്മളൊക്കെ മുക്കല്ലഫ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ആരാ? ബുദ്ധിമുട്ടുന്നവൻ. ബുദ്ധിമുട്ടുന്നവനാണ്. എന്തുകൊണ്ടാ ബുദ്ധിമുട്ട്? നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോക്കണം, ഹജ്ജ് ചെയ്യണം, കള്ളു കുടിക്കരുത്, പലിശ വാങ്ങരുത്, വ്യഭിചരിക്കരുത്, കളവ് പറയരുത്, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മുക്കല്ലഫ്. മുക്കല്ലഫിന്റെ ക്വാളിറ്റീസ് എന്താണ്? ഒരു മുക്കല്ലഫ് എപ്പോഴാണ് ഒരാൾ മുക്കല്ലഫ് ആകുന്നത്? അതായത് മുക്കല്ലഫ് ആകുന്ന, മുക്കല്ലഫ് എന്ന് ഒരാളെ പറയണമെങ്കിൽ അയാൾക്ക് രണ്ട് ഗുണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. പിന്നെ പുതിയ ആൾക്കാരെ ഇരിക്കൂലേ. ആ ശരിയാണ്. ഏകദേശം ആക്കിലും ബാലികവും ആകുവാണ്. ആക്കിലും ബാലിക. ആക്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി സ്ഥിരത ഉണ്ടാവുക, ബാലികം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി ആവുക. അപ്പം ആക്കിലും ബാലികവും ആകുന്ന ആയ ഒരാളെയാണ് എന്ത് പറയുന്നത്? മുക്കല്ലഫ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി. ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയില്ല. പിന്നെ ഭ്രാന്തനും തെറ്റ് ചെയ്ത ഈ ഭ്രാന്തന് മോശമാണോ? ഒരാൾക്ക് ഭ്രാന്ത് കുടിക്കാന്ന് പറഞ്ഞാൽ മോശമാണോ? ഇവിടെ ശേഖ് ഷെഹറാവി പറയാണ്, അതായത് ഒരു ഭൂമിയിൽ വല്ലാതെ ഭ്രാന്തായിട്ട് റോഡ് സൈഡിലൊക്കെ നടന്ന് ഈ ചാണകവും അതും ഇതുമൊക്കെ ശരീരത്തിൽ വാരിയിട്ട് എവിടെയെല്ലാം വിസർജിച്ച് ഇതാക്കി എന്തെല്ലാം വാരി തിന്നുന്ന ഒരു ഭ്രാന്തൻ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് ഹിസാബിന്റെ നാളില്, കണക്ക് ചോദിക്കുന്ന നാളില്, ഒരു ചോദ്യമില്ലാതെ ഒരു ബ്രീഫ് കേസ് കൊടുത്തിട്ട് മൂപ്പർ വൈറ്റ് ചാനൽ, ഡിപ്ലോമാറ്റ്സ് പോകുന്ന ചാനലിലൂടെ അങ്ങോട്ട് കയറി പോവാ. അപ്പോ നമ്മുടെ മനസ്സിൽ, ഭാവനയിൽ സങ്കല്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ധനികനും ഐശ്വര്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഭാവനയിൽ കാണുക, അയാളും അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ? മാഷറയിൽ പരലോകത്ത്. ആ മനുഷ്യൻ 100% നിഷ്കളങ്കമായി ആഗ്രഹിക്കും. എന്ത് പറച്ചോനെ, ഞാൻ ദുനിയാവിൽ ഒരു ഭ്രാന്തനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ ഒരു മൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗമോ അല്ലെങ്കിൽ പ്രയാസമോ ഒന്നും ഒരു പ്രശ്നമല്ല. അവനെന്തുണ്ട്? ഒരു ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ കാളരാത്രിക്ക് ശേഷം ഒരു പൊൻ പുലരി എന്നെ കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷ. ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അയാളുടെ ചിന്തയിൽ പോകുന്നില്ല. പക്ഷെ ഒരു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാൾ, മറ്റുള്ളവരൊക്കെ വിചാരിക്കും അയാൾ ഭയങ്കരം ഇതായിപ്പോയി. അള്ളാഹു ആ മനുഷ്യനെ രോഗം കൊണ്ട് പരീക്ഷിക്കുകയാണ്. നമ്മൾ ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ ആ മനുഷ്യനെ രോഗം കൊണ്ട് പരീക്ഷിക്കുന്നു. ചിലരെ അള്ളാഹു സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കുന്നു, ചിലരെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നു. ഒരു ഭൂമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വല്ലാതെ പരീക്ഷിക്കേണ്ട. നേരത്തെ പറഞ്ഞ പോലെ അൽഹംദുലില്ല, അൽഹംദുലില്ല. അപ്പം തുഹല്ലിമൂന മുകല്ലിബീന, നിങ്ങൾ പരിശീലിപ്പിച്ച, എങ്ങനെയാണ് നിങ്ങൾ പരിശീലിപ്പിച്ചത്? തുഹല്ലിമൂന ഹുന്ന അല്ലമ യുഅല്ലിമു യുഅല്ലിമൂന തുഹല്ലിമു തുഹല്ലിമൂന. അപ്പൊ തുഹല്ലിമൂന നിങ്ങൾ പഠിപ്പിക്കുന്നു, ഹുന്ന ഹുന്ന എന്ന് പറഞ്ഞാൽ അവളുമാരെ, ഹിയയുടെ ബഹുവചനം ഹുന്നയല്ലേ, ആ ഹുന്നയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തുഹല്ലിമൂന ഹുന്ന, ഈ ജവാരിഹ എന്നുള്ളത് അത് പൂരലായതുകൊണ്ട് അതിന് എന്തുപയോഗിച്ചു? സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചു. അപ്പം തുഹല്ലിമൂന ഹുന്ന, നിങ്ങൾ അവയെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിച്ചത്? മിമ്മ, യാതൊന്നിൽ നിന്ന്, മിൻ ഈ നിന്ന്, മാ യാതൊന്ന്, മിമ്മ എന്ന് പറയുമ്പോ ആ നൂനങ്ങോട്ട് പോയി. മിമ്മ അല്ലമക്കുമുല്ലാഹു, അല്ലമ എന്ന് പറഞ്ഞ പഠിപ്പിച്ചു. ആര്? അല്ലാഹു. ആർക്ക്? നിങ്ങൾക്ക്. അല്ലമക്കുമുള്ളാഹു, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾ അവയെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച വേട്ട മൃഗങ്ങൾ അതിൽ നിന്നും എന്നിട്ട് കുൽ കുൽ എന്ന് പറഞ്ഞ ഭക്ഷിക്കുക. നേരത്തെ സെൽ എന്ന് പറഞ്ഞില്ലേ, അക്കല യഹുക്കുലു കുൽ, അതിന്റെ ബഹുവചനം കുലു. അഖലു, അഖലു എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനം. ഫകുലു, അപ്പോൾ നിങ്ങൾ തിന്നുക. മിമ്മ 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 എന്ന് പറഞ്ഞാല് ഇതെവിടെ വരുമ്പോ ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവണം. മിമ്മ യാതൊന്നിൽ നിന്ന് അംസക്കിന, അംസക്ക എന്ന് പറഞ്ഞ എന്താ, അംസക്ക അംസനെ ബഹുമാനിച്ചിട്ട് അംസക്ക എന്ന് വിളിക്കുന്നതാ അല്ല, അംസക്ക പിടിച്ചു. അപ്പൊ അംസിക്കൂ ഹുന്നബിൽ മഅറൂഫ്, അതെവിടെയാ വന്നിരിക്കുന്നു, അത് എന്തിന്റെ കാര്യത്തിൽ വഴിയില്ലാത്തവരെ അതൊക്കെ പറയും. ഫാംസിക്കൂ ഹുന്നബിൽ മഅറൂഫ്, മര്യാദ പ്രകാരം അവരെ കൂടെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അർത്ഥത്തിൽ. അപ്പൊ ഇവിടെ എന്താണ്, അംസക്കിന അവരെയും അംസക്ക അംസക്ക അംസക്കൂ അംസത്ത അംസക്കത്ത് അംസക്കിന, ആ വാക്കാണ് ഇവിടെ ഉള്ളത്. എവിടെ ഫഹൽന എന്ന് പറഞ്ഞില്ല നമ്മള്, അതിലാണ് ഇത് വരുന്നത്. അംസക്കിന അംസക്കന എന്ന് പറഞ്ഞ ഈ വേട്ട മൃഗം, അലൈക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വേട്ട മൃഗങ്ങൾ പിടിച്ചതിനെ നിങ്ങൾ തിന്നുകൊള്ളുക. അപ്പം ഈ വേട്ട മൃഗത്തിന് ഉണ്ടാവേണ്ട ഗുണങ്ങൾ എന്താണ്? ഒന്ന്, അത് നമ്മളാൽ പരിശീലിപ്പിക്കപ്പെടണം. നമ്മളാൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനറൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ അതിനെ പരിശീലിപ്പിക്കാം. പക്ഷെ അള്ളാഹ് പഠിപ്പിച്ചതാണ് ഈ ട്രെയിനിങ് നിങ്ങൾക്ക്. അത് ഉപയോഗിച്ച് ഈ വേട്ട മൃഗത്തെ നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ട് ആ വേട്ട മൃഗം നിങ്ങൾക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവരണം. അല്ലാതെ അതിനെ തിന്നാൻ വേണ്ടി പിടിച്ചത് ചത്തത് നിങ്ങൾക്ക് തിന്നാൻ പാടില്ല. അപ്പൊ അതിന്റെ മനസ്സിലൂടെ നമുക്ക് എങ്ങനെ അറിയാതെ ഇപ്പൊ എനിക്ക് വേണ്ടി പിടിച്ചോണ്ടാണോ? അല്ല, അത് പറ്റുമോ? അതിന്റെ തെളിവ് എന്താന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി പിടിച്ചതാണെങ്കിൽ അതിൽ നിന്നൊന്നും അത് തിന്നൂല. ശരിക്കും അതിന്റെ അത് പിടിക്കാൻ വേണ്ടി അതിന്റെ കൊക്കോ നഖങ്ങളോ പല്ലോ ഉപയോഗിക്കുമ്പം ഉണ്ടാകുന്ന അതല്ലാതെ അതിന് അല്പം തിന്നിട്ടുള്ള ഒരു അവസ്ഥ അതിന് ഉണ്ടാവില്ല. അപ്പോൾ മാത്രമേ എന്താകുന്നുള്ളൂ, കുഴപ്പമില്ല. അതിനാണ് അടുത്ത ആഴ്ച പറയുന്നത്. അത് കുറു ഇല്ല നായയുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഈ അത് പണ്ടൊരാള് പറഞ്ഞു, പിന്നെ ഈ നായയുടെയൊക്കെ പ്രശ്നം ഷാഫി മദബിലാണ് കുറെ കൂടുതലുള്ളത്. അതും ഒരാള് തമാശയായിട്ട് പറഞ്ഞു, ഗസാലി ഇമാമിനെ നായ അടിച്ച് മൂപ്പര് ദേഷ്യം പിടിച്ച് തിപ്പഞ്ഞെടുത്ത് വെച്ചതാണ്. തമാശക്ക് അങ്ങനെ പറയുന്നു. പക്ഷെ കാരണം ഖുർആനിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, പന്നിയേ വരുന്നുള്ളൂ, നായ എവിടെയും. അതേസമയം ഷാഫി മദഹബിലെ ഫിഖീന്റെ കിതാബുകളിലൊക്കെ നായയും പന്നിയും തൊട്ടാൽ എന്താക്കണം, ഏഴ് പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണുകൊണ്ട് കഴുകണം എന്നൊക്കെ ഇതുണ്ട്. പക്ഷെ ഈ വേട്ട മൃഗത്തിന്റെ കാര്യത്തിൽ ഇതന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അത് പിടിച്ച് കൊണ്ടുവന്ന ചത്താലും നിങ്ങൾക്ക് തരാം. അപ്പൊ അവിടെ നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ഉത്തരം മുട്ടും, അറക്കുമ്പോൾ രക്തമൊക്കെ പോവാം, അതുകൊണ്ട് രക്തത്തിൽ കുറെ നെജസ്സുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഈ വേട്ട മൃഗം പിടിക്കുമ്പോൾ അറക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വക കാര്യങ്ങളിൽ നമ്മൾ ഈ വില കുറഞ്ഞ ലോജിക്കുമായിട്ട് പോയാൽ തോറ്റുപോകും. അള്ളാഹ് ഹറാമാക്കി, അതുകൊണ്ട് ഞാനത് തിന്നില്ല. അള്ളാഹ് ഹലാലാക്കി, അതുകൊണ്ട് ഞാൻ തിന്നു. ഇപ്പൊ ഇതിന്റെ കേസ് ഈ ബഹുഭാര്യത്വത്തിന്റെ, അത് അള്ളാഹ് ഹലാലാക്കി, അതുകൊണ്ട് ചെയ്യുന്നു. ചില കാര്യങ്ങൾ അള്ളാഹ് ഹറാമാക്കിയിരിക്കുന്നു. അടിമ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഇസ്ലാമിന് ഒരുപാട് ആക്ഷേപിക്കുന്ന ഒരു വിഷയമാണത്. അത് എനിക്ക് ലോജിക്കുണ്ടതാനും, എന്നിരുന്നാലും അത് അമ്മ ഹലാലാക്കിയതാണ്. അത് നമ്മൾ ഹറാമാക്കാൻ നമ്മൾ ആളല്ല. അംസക്കന അരയ്ക്കും നിങ്ങൾ ഓർമ്മിക്കുക, സ്മരിക്കുക അല്ല ഇവിടെ ഇപ്പം പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇസ്മല്ലാഹി, അള്ളാഹുവിന്റെ നാമത്തെ, അലൈഹി അതിന്റെ മേൽ. ഇവിടെ ഒക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് പലപ്പോഴും പല കാര്യങ്ങളിൽ ചോദിച്ചാൽ ഒരു കട്ടൻ ട്രൈ ആയിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റാത്തത്. പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ അള്ളാഹുവിന്റെ നാമം നിങ്ങൾ അതിന്റെ മേൽ പറയുക എന്ന് പറയുമ്പോൾ ഈ വേട്ടയ്ക്ക് വേണ്ടി അയക്കുമ്പം ബിസ്മില്ലാ എഴുതണം എന്ന് ഒരു കൂട്ടർ പറയുന്നു. ഒരു കൂട്ടർ പറയുന്നത് ആ മൃഗത്തെ ഒരുന്നാണല്ലോ പറയാ, അതിനെ പിടിച്ചു കൊണ്ടുവന്ന് അതിന് ആ സമയത്ത് ജീവനുണ്ടെങ്കിൽ അന്നേരം നിങ്ങൾ ബിസ്മി വേണ്ടിയിട്ട് അതിനെ അറുക്കുക. ഇതൊന്നുമല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ബിസ്മി ചൊല്ലിയാൽ മതി. പക്ഷെ പണ്ഡിതന്മാര് ചിലർ പറയുന്നത്, അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, നിങ്ങൾ എല്ലാ അവസ്ഥയിലും ബിസ്മി ചൊല്ലി. എന്താണ് അതിന്റെ അർത്ഥം? നിനക്ക് സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തത് സ്വീകരിക്കുക എന്ന് പറയുമ്പോ പിന്നെ അവിടെ ഒരു സംശയത്തിന്റെ ഒരു ഇതില്ലല്ലോ, എക്കശക്കാന്ന് പറയും. അത് അങ്ങനെയാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ഇത് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യാം? അയക്കുമ്പോ കാരണം ബിസ്മി ചൊല്ലി വിചാരിച്ചിട്ട് കുറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പൊ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഉസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ അതിന്റെ മേൽ പറയുകയും ചെയ്യുക. അത് വേട്ടയാടം വിടുമ്പോഴായാലും പിന്നെ അത് പിടിച്ചുകൊണ്ട് വന്നിട്ട് ജീവനോടെ ഉള്ള അവസ്ഥയിൽ അതിനറുക്കുമ്പോഴായാലും പിന്നെ അല്ലെങ്കിൽ ഇനി ഭക്ഷിക്കുമ്പോഴായാലും ഈ മൂന്ന് അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കുണ്ട്. ഇട്ടുള്ള ഒരു കാര്യം പറയുന്നു, ഒത്തക്കുള്ള അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇനി എന്തിനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത്? ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ മനസ്സാണ്. ചിലപ്പം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അത് കടിച്ചിട്ട് അല്പം ഇന്ന് തിന്നാണ്, പക്ഷെ ഇതിന്റെ ആ ഉടമക്ക് ഇത് ഒഴിവാക്കാൻ മനസ്സ് വിടുന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ന്യായീകരണം കൊണ്ടാണെങ്കിൽ അതിന്റെ അതിനത് തിന്നാന്ന് വിചാരിച്ചാൽ എന്താവും അവിടെ? അവിടെ എന്ത് വേണം? നിങ്ങള് ഒത്തക്കുള്ള അള്ളാഹുവിനെ നിങ്ങള് സൂക്ഷിക്കുക. പിന്നെ തീർച്ചയായും അള്ളാഹു ശരിയുൽ ഹിസാബ്, ശരിയും വേഗം വേഗത ശരി സാരിയോ, നിങ്ങൾ വേഗം മുന്നോട്ട് പോകാനുള്ള അല്ല ഹിസാബ്. ഹിസാബ് കണക്ക് നോക്കുന്നവൻ, വളരെ വേഗത്തിൽ അള്ളാഹു കണക്ക് നോക്കുന്നു. അപ്പം തിസ്അലൂനക്കാ, നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു, മാദാ ഉഹില്ല ലഹും, മാദാ ഉഹില്ല ലഹും, എന്താണ് അവർക്ക് ഹലാലാക്കപ്പെട്ടത്? കുൽ, താങ്കൾ പറയുക, ഉഹില്ല ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു, അത്തയ്യിബാത്തു, വിശിഷ്ട വസ്തുക്കൾ, ഉമാ അല്ലംതു മിനൽ ജവാരിഹി, വേട്ടമൃഗങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിപ്പിച്ച ഒന്നും, മുഖല്ലിബീന, നിങ്ങളതിനെ പരിശീലിപ്പിച്ചിരിക്കുന്നു, ത്വഹിമൂനഹുന്ന, നിങ്ങൾ അവയെ പഠിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നായാട്ട് പരിശീലിപ്പിച്ച, അതാണ് അതിന്റെ ഈ മുഖല്ലിബീന എന്നുള്ളത് നായാട്ട് പരിശീലിപ്പിച്ചിരുന്നു, ത്വഹിമൂനഹുന്ന, ആ മൃഗങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുന്നു, മിമ്മാ അല്ലമക്കും അല്ലാഹു, അവ നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങളവയെ പഠിപ്പിച്ചിട്ട് ട്രെയിൻ ചെയ്തു, ഫകുലു, അപ്പോൾ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, മിമ്മാ അംസക്കിന, അവ പിടിച്ചതിൽ നിന്ന്, അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി. അവിടെയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണോ പിടിച്ചത്, അല്ല ആ മൃഗം സ്വന്തത്തിന് വേണ്ടി. ഇനിയിപ്പോ ഒരാൾക്ക് സംശയം വന്നു, വേറെ ഒരു നായ, ഒരു വേട്ട മൃഗം നമ്മൾ പഠിപ്പിച്ച ഒരു മൃഗത്തെ വിട്ടു, വേറെ ഒന്ന് അതിന്റെ കൂടെ ഉണ്ട്, രണ്ടും കൂടിയാണ് ഇതിനെ പിടിച്ചതെന്ന്, അപ്പൊ അത് തിന്നാൻ പാടില്ല. കാരണം അവിടെ സംശയമാണ്, ആരാണ് ഈ, ഏതാണ് ഇത് പിടിച്ചത് എന്നുള്ളത്. നമ്മൾ പഠിപ്പിച്ച നായയാണോ ഇതിനെ കൈകാര്യം ചെയ്തത്, അല്ല മറ്റേതാണോ എന്ന് സംശയം വരുമ്പം അത് പാടില്ല എന്നുള്ളത്. നിങ്ങൾ പറയുകയും ഇസ്മല്ലാഹി, അള്ളാഹുവിന്റെ നാമത്തെ അലൈഹി അതിന്റെ മേൽ, വത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ശരിയുൽ ഹിസാബ്, വളരെ വേഗം കണക്ക് നോക്കുന്നവൻ. മരം അവിടെ ഓടുന്നതായിരുന്നു. ആർക്കെങ്കിലും ഓടാൻ കഴിയും? പുതിയ
Thank you.